2024 ഏപ്രിൽ 26 വെള്ളി. ഇന്ന് 1199 മേടം 13. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കേരളം ഇന്ന് ബൂത്തിലേക്ക്. 20 മണ്ഡലം 194 സ്ഥാനാർത്ഥികൾ, 2.77 കോടി വോട്ടർമാർ. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ 194 സ്ഥാനാർത്ഥികളുടെ വിധി ഇന്ന്. 2.77 കോടി വോട്ടർമാരുടെ വിരൽത്തുമ്പിൽ. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മറ്റ് 12 സംസ്ഥാനങ്ങളിലെ 68 മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടമാണിത്. വോട്ടെണ്ണൽ ജൂൺ 4. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് തുടങ്ങി 13 അംഗീകൃത രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം. സംസ്ഥാനത്തെ 13,272 കേന്ദ്രങ്ങളിലെ 25,231 ബൂത്തുകളിലായി 1,01,176 ഉദ്യോഗസ്ഥർ വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് സാധനങ്ങളുമായി ബൂത്തുകളിലെത്തി. ഇന്ന് രാവിലെ 5:30 മുതൽ മോക്ക് പോളിംഗ് നടത്തി വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കും. 30,238 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഉപയോഗിക്കുക. യന്ത്രത്തിന് തകരാർ സംഭവിച്ചാൽ അതത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും. സുരക്ഷ ഒരുക്കാൻ 66,303 ഉദ്യോഗസ്ഥരെയും ദ്രുതകർമ്മസേനയെയും വിന്യസിച്ചു. മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തി പ്രത്യേക സുരക്ഷ ഒരുക്കി. ദേശീയ, സംസ്ഥാന, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് സംസ്ഥാനത്ത് 3 മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. 2019 നേട്ടത്തിനൊത്ത വിജയം UDF പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരായ ഭരണവിരുദ്ധ വികാരം മുൻനിർത്തിയാണ്. BJP വിരുദ്ധതയിലൂന്നിയും കോൺഗ്രസിൻ്റെ കർമ്മശേഷിയിലും ആത്മാർത്ഥതയിലും സംശയം പ്രകടിപ്പിച്ചുമുള്ള പ്രചാരണത്തിലാണ് LDFൻ്റെ പ്രതീക്ഷ. കേന്ദ്രഭരണത്തിൽ തിരിച്ചു വരുമെന്നും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുമുള്ള പ്രതീക്ഷ NDA നിലനിർത്തുന്നു. പതിവിലും കടുത്ത വേനൽ ചൂടിലും പോളിംഗ് ശതമാനം കുറയില്ലെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. സംസ്ഥാനത്ത് 1800 പരം പ്രശ്നബാധിത ബൂത്തുകൾ. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും മറ്റ് 6 ജില്ലകളിലെ 75% ബൂത്തുകളിലും തത്സമയ നിരീക്ഷണമുണ്ട്. ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം 4 ഉദ്യോഗസ്ഥരാണ് വോട്ടെടുപ്പ് നിയന്ത്രിക്കുക. സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന 437 പിങ്ക് ബൂത്തുകളും 30 വയസ്സിൽ താഴെയുള്ളവർ നിയന്ത്രിക്കുന്ന 31 യുവ ബൂത്തുകളും ഭിന്നശേഷി ജീവനക്കാർ നിയന്ത്രിക്കുന്ന 6 ബൂത്തുകളും സംസ്ഥാനത്തുണ്ട്. ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കായി ബൂത്തുകളിൽ റാമ്പും വീൽചെയറുകളും സജ്ജമാക്കി. കാഴ്ച പരിമിതിയുള്ളവർക്കായി ബ്രെയിലി ലിപിയിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക ക്യൂ ഉണ്ടാകും. ആംഗ്യഭാഷാ സൗകര്യം, ഭിന്നശേഷി വോട്ടർമാർക്ക് യാത്രാ സൗകര്യം എന്നിവയുമുണ്ട്. വോട്ടെടുപ്പ് നില തത്സമയം അറിയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ ടേൺ ഔട്ട് ആപ്പ് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സംസ്ഥാനത്തെ മൊത്തവും മണ്ഡലം തിരിച്ചുമുള്ള നില ആപ്പ് പോൾ അറിയാം. തിരഞ്ഞെടുപ്പ് കാലയളവിൽ മാത്രമാണ് ഈ ആപ്പ് ഉപയോഗിക്കാനാവുക. VVPAT സുപ്രീംകോടതി വിധി ഇന്ന്. വോട്ടിംഗ് യന്ത്രത്തിലെ VVPAT സ്ലിപ്പുകൾ, അതായത് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രെയിൽ, പൂർണ്ണമായും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ട പോളിംഗ് നടക്കുന്ന ദിവസമാണ് വിഷയത്തിലെ വിധി എന്നതും ശ്രദ്ധേയം. വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ച് സംശയമുയർന്നതിൻ്റെ പേരിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിക്കാനോ നിർദ്ദേശങ്ങൾ നൽകാനോ സാധിക്കില്ലെന്ന് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതുവരെ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തതായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കോടതി പറഞ്ഞിരുന്നു. VVPAT സ്ലിപ്പുകൾ പൂർണ്ണമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് കോടതിയെ സമീപിച്ചത്. പാലക്കാട് ഉഷ്ണതരംഗ സാധ്യത തുടരുന്നു. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ്. ഇന്നലെയും കൂടിയ താപനില രേഖപ്പെടുത്തിയതോടെ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നാളെ വരെ നീട്ടി. പാലക്കാട് അതിതീവ്രമായ ചൂട് കഴിഞ്ഞ ദിവസങ്ങളിലായി രേഖപ്പെടുത്തിയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നും 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. കനത്ത ചൂടിനെ തുടർന്ന് ഇടുക്കി, വയനാട് ഒഴികെ 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ് തെക്കൻ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം വന്നാൽ ആയുധം താഴെ വയ്ക്കാമെന്ന് ഹമാസ്. സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നാൽ വെടിനിർത്താമെന്ന് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഖലീൽ അൽ ഹയ്യ വാഗ്ദാനം ചെയ്തു. സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമായാൽ ഹമാസ് ആയുധം താഴെ വെച്ച് പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തനം ചെയ്യുമെന്നും തുർക്കിയിൽ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അൽ ഹയ്യ പറഞ്ഞു. 5 വർഷമോ അതിൽ കൂടുതലോ ഇസ്രായേലുമായി വെടിനിർത്തലിന് തയ്യാറാണെന്നാണ് ഹമാസ് നേതാവ് വ്യക്തമാക്കിയത്. ഇതിനിടെ ശേഷിക്കുന്ന ബന്ദികളെയും വിട്ടയച്ച് ഗാസയിലെ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്ന് US ഉൾപ്പെടെ 18 രാജ്യങ്ങൾ ഹമാസിനോട് ആവശ്യപ്പെട്ടു. ഈ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ബന്ദികളും ഹമാസിൻ്റെ പിടിയിലുണ്ട്. അതേസമയം തെക്കൻ ഗാസയിലെ റഫ ആക്രമിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് തന്നെയാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇപ്പോൾ അവിടെയുള്ള പലസ്തീൻകാരെ ഒഴിപ്പിച്ച് മറ്റൊരിടത്ത് താമസിപ്പിക്കാനായി 40,000 ടെൻറ്റുകൾ വാങ്ങിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിൻ്റെ വക്താവ് അറിയിച്ചു. റഫയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ഖാൻ യൂനിസിൽ ഇത്തരം ടെൻറ്റുകൾ വരിവരിയായി വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നെതന്യാഹു അനുമതി നൽകുന്ന നിമിഷം റഫയിൽ സൈന്യമിറങ്ങുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ നിലപാട്. റഫയിൽ ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ 34,305 പലസ്തീൻകാർ ഗാസയിൽ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 77,293 പേർക്ക് പരിക്കേറ്റു. ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് നിയന്ത്രണമില്ലെന്ന് സുപ്രീംകോടതി. വിവാഹസമയം സ്ത്രീ കൊണ്ടുവരുന്ന സ്വത്തിനുമേൽ ഭർത്താവിന് ഒരു നിയന്ത്രണവുമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ബുദ്ധിമുട്ട് വരുമ്പോൾ എടുത്ത് ഉപയോഗിച്ചാലും അത് മടക്കി നൽകാനുള്ള ധാർമ്മിക ബാധ്യത പുരുഷനുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. നഷ്ടമായ സ്വർണത്തിന് പകരമായി ഭാര്യയ്ക്ക് 25 ലക്ഷം രൂപ നൽകാൻ ഭർത്താവിന് നിർദ്ദേശം നൽകി ജസ്റ്റിസ് സഞ്ജയ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവിട്ടത്. 2009 വിവാഹസമയം വീട്ടുകാർ നൽകിയ 89 പവൻ സുരക്ഷിതമായി സൂക്ഷിക്കാനെന്ന് പറഞ്ഞ് ആദ്യ രാത്രി തന്നെ ഭർത്താവ് വാങ്ങിയെന്നും പഴയ കടം വീട്ടാൻ ഭർത്തൃമാതാവ് പിന്നീട് ഇത് ദുരുപയോഗം ചെയ്തുവെന്നുമാണ് സ്ത്രീ പരാതി നൽകിയത്. 2011 കുടുംബക്കോടതി സ്ത്രീയുടെ വാദം ശരിവെച്ച് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ കുടുംബക്കോടതി ഉത്തരവ് റദ്ദാക്കിയ കേരള ഹൈക്കോടതി ഭർത്താവും ഭർത്തൃമാതാവും സ്വർണം ദുരുപയോഗം ചെയ്തെന്ന് തെളിയിക്കാൻ സ്ത്രീക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് വിധിച്ചത്. തുടർന്നാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. വിവാഹസമയം സ്ത്രീക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വത്ത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തുല്യ സ്വത്തല്ല. അതിനുമേൽ ഭർത്താവിന് സ്വതന്ത്ര അധികാരവുമില്ല. സ്ത്രീധനം സമ്പൂർണമായും സ്ത്രീയുടെ സ്വത്താണ്. കോടതി മുൻപാകെ സ്ത്രീ ഹാജരാക്കിയ വസ്തുതകൾ നീതിപൂർവം പരിഗണിച്ച് വിധിയെഴുതാൻ ഹൈക്കോടതി പരാജയപ്പെട്ടെന്നും സുപ്രീംകോടതി പറഞ്ഞു. ബൂത്തിലെത്തും മുൻപ് ഓർക്കാൻ പ്രവാസി വോട്ടർമാർ പാസ്പോർട്ട് കരുതണം. പ്രവാസി വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ നാട്ടിലുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കും. പക്ഷേ ഇവർ പാസ്പോർട്ട് കൈവശം കരുതണം. ടെൻഡർ ബാലറ്റ്. ഒരാൾ വോട്ട് ചെയ്ത ശേഷം മറ്റൊരാൾ താനാണ് ആ വോട്ടറെന്ന അവകാശവാദവുമായി എത്തിയാൽ, രേഖകൾ പരിശോധിച്ച ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് തൃപ്തികരമാണെന്ന് തോന്നിയാൽ ടെൻഡർ ബാലറ്റ് പേപ്പർ വഴി വോട്ട് ചെയ്യാൻ അനുവദിക്കാം. ഇതിൻ്റെ രേഖകളും വിവരങ്ങളും പ്രത്യേക രജിസ്റ്ററിൽ സൂക്ഷിക്കും. ചാലഞ്ച് വോട്ട്. ഒരു വോട്ടർ യഥാർത്ഥ ആളല്ലെന്ന് ചാലഞ്ച് ചെയ്യാൻ പോളിംഗ് ഏജൻറ്റുമാർക്ക് സാധിക്കും. ഇതിനായി 2 രൂപ ഫീസ് പോളിംഗ് ഓഫീസർക്ക് നൽകി രസീതി വാങ്ങണം. തുടർന്ന് ഹ്രസ്വമായ ഒരു അന്വേഷണത്തിലൂടെ ചാലഞ്ച് തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഇയാളെ പേരും വിലാസവും മറ്റും ചാലഞ്ച് പട്ടികയിൽ എഴുതി ഒപ്പിട്ടോ വിരലടയാളം പതിപ്പിച്ചോ വോട്ട് ചെയ്യാൻ പോളിംഗ് ഉദ്യോഗസ്ഥൻ അനുവദിക്കും. ചാലഞ്ച് ശരിയാണെന്ന് തെളിഞ്ഞാൽ വോട്ടറെ ഉടൻ തന്നെ പോലീസിന് കൈമാറി പരാതി നൽകണം. ഒരാൾക്ക് ഒരു സഹായി. കാഴ്ച പരിമിതർക്ക് 18 വയസ്സിനുമേൽ പ്രായമുള്ള ഒരാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാം. ആ ആളുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടേണ്ടത്. ശാരീരിക പ്രയാസങ്ങളുള്ളവർക്ക് വോട്ടിംഗ് കൗണ്ടർ വരെ സഹായിയെ കൂട്ടാം. എന്നാൽ സ്വയം വോട്ട് ചെയ്യണം. ആരെയും ഒന്നിലേറെ വോട്ടർമാർക്ക് സഹായിയാകാൻ അനുവദിക്കുകയില്ല. വെയിലേറ്റ് വാടരുത്, കുടമറക്കേണ്ട, തിളപ്പിച്ചാറിയ വെള്ളവും. കൊടും വേനലിലാണ് ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ്. ചൂടിനെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ മറക്കരുത്. പോളിംഗ് കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ കുട കയ്യിൽ കരുതാം. ധാരാളം വെള്ളം കുടിക്കണം. പോളിംഗ് കേന്ദ്രത്തിൽ കുടിവെള്ളം ഉണ്ടാകുമെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം കയ്യിൽ കരുതാം. വെയിൽ കുറവുള്ള സമയം വോട്ട് ചെയ്യാനായി തിരഞ്ഞെടുക്കാം. ആ സമയം പോളിംഗ് സ്റ്റേഷനിൽ തിരക്ക് കൂടുതലാകാനുള്ള സാധ്യത കൂടി പരിഗണിക്കണം. മുതിർന്നവർ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ തുടങ്ങിയവർക്ക് പോളിംഗ് സ്റ്റേഷനിൽ പ്രത്യേക ക്യൂ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്താം. പ്രായം ചെന്നവരും അനുബന്ധ രോഗങ്ങളുള്ളവരും മാസ്ക് ധരിക്കുന്നതാണ് നല്ലത്. തലകറങ്ങി വീഴുകയാണെങ്കിൽ തണുപ്പുള്ള അന്തരീക്ഷത്തിലേക്ക് മാറ്റിക്കിടത്തുകയും കാലുകൾ ഉയർത്തി വയ്ക്കുകയും വേണം. ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടണം. പോളിംഗ് കേന്ദ്രത്തിൽ ക്യൂ നീളാൻ സാധ്യതയുള്ളതിനാൽ പ്രമേഹ രോഗികൾ ആവശ്യത്തിന് ഭക്ഷണം കയ്യിൽ കരുതണം. വെയിലിൽ കാർ പാർക്ക് ചെയ്ത് കുട്ടികളെ അതിലിരുത്തി വോട്ട് ചെയ്യാൻ പോകരുത്. ശുഭദിനം. നന്ദി.